കലഹപ്രിയരാണോ?
ഈ ബൈബിൾ പ്രഭുക്കന്മാരെന്ന് പറയുന്ന ആരെയാണ് അറിയാമോ? നമ്മുടെ എം എൽ എമാര്, നമ്മുടെ മന്ത്രിമാര്, നമ്മുടെ നമുക്ക് സേവനം ചെയ്യുന്ന പ്രഭുക്കന്മാരാരാ?
കലഹപ്രിയ.
നിയമസഭയിൽ ചെന്നാൽ കലഹം ഉണ്ടാക്കും, സ്പീക്കറുടെ കസേര എടുത്ത് താഴെ ഇടും. കണ്ടില്ലേ നിങ്ങൾ? അല്ലേ,
നിങ്ങളുടെ പ്രഭുക്കന്മാർ കലഹപ്രിയരാണ്.
അവർ കള്ളന്മാരോട്
കള്ളന്മാരോട്
കൂട്ടുചേരുന്നു,
കൂട്ടുചേരുന്നു.
സകലരും കോഴ കൊതിക്കുന്നു,
സകലരും
കോഴ കൊതി,
സകലരും
കോഴ കൊതി.
40 വർഷക്കാലം ഇന്ത്യ ഭരിച്ച ഒരു നല്ലൊരു രാഷ്ട്രീയ പാർട്ടി ഇന്നുണ്ടോ? എന്തിന്റെ പുറത്താണ് ഇത് പോയത്? കോഴ. ഒരു പത്രം എടുത്ത കോഴയില്ലാത്ത പത്രമുണ്ടോ? സകലരും കോഴ കൊതിക്കുന്നു. അടുത്ത പേരം പറയുന്നു,
സമ്മാനത്തിന്റെ
പുറകെ
പായുന്നു.
ഞായറാഴ്ച പത്രം കിട്ടിയ സമ്മാന കൂപ്പൺ ആദ്യം നോക്കുന്നത്, ഞായറാഴ്ച പത്രം സമ്മാന കൂപ്പൺ ആണ് നോക്കുന്നത്. പ്രിയ സകലരും സമ്മാനത്തിന് പുറകെ പായുന്നു.
അവർ അനാഥരുടെ പക്ഷത്ത് നിൽക്കുകയോ
ആ
വിധവകളുടെ അവകാശം പരിഗണിക്കുകയോ
ചെയ്യുന്നില്ല.
ഇങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ്. ഇനി ഈ കാലഘട്ടത്തിന്റെ വേറെ പ്രത്യേകത എന്താ? മീഖ 7:6, മീഖ പ്രവാചകന്റെ പുസ്തകം 7:7, അതിന്റെ 6 വചനം പറയുകയാണ്.
പുത്രൻ പിതാവിനോട് നിന്നയോട് വർദ്ധിക്കുന്നു,
നിന്നയോട് വർദ്ധിക്കുന്നു.
ആ മകൾ അമ്മയ്ക്കും,
മകൾ അമ്മയ്ക്കും,
മരുമകൾ അമ്മായിയമ്മയ്ക്കും
നിലകൊള്ളുന്നു,
സ്വന്തം കുടുംബത്തിന്റെ അംഗങ്ങൾ തന്നെ ഒരുവന് ശത്രുക്കളായി തീരുന്നു.
ശരിയാണോ? അച്ഛാ, അച്ഛായന്റെ ശത്രുക്കള് ബജറംഗദളോ സംഘപരിവാറോ RSS ഒന്നും അല്ല, കുടുംബത്തിൽ പറഞ്ഞു വരുന്നേ. കറക്റ്റ് അല്ലേ? എല്ലാ
അതാണ് ഇന്ന് കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുക. എന്താണ് ബന്ധനം? ബന്ധങ്ങളുടെ തകർച്ചയാണ് ബന്ധനം. പ്രിയ സാധനങ്ങൾ, ഒരു കത്തോലിക്കന് കൂടോത്രമോ മന്ത്രവാദമോ ശുദ്ധ പ്രക്രിയയോ ഏക്കത്തില്ല. ഒരു കത്തോലിക്കന് കൂടോത്രമോ മന്ത്രവാദമോ ശുദ്ധ പ്രക്രിയയോ ഏക്കത്തില്ല. കുരിശെടുത്തോണ്ട് കൂടോത്രം എടുക്കാൻ പോകണ്ട. ചില ധ്യാന കേന്ദ്രങ്ങളിൽ ചെന്നിട്ട് പറയും കൈവശമാണ്, കൈവശം കത്തോലിക്കന് ഏക്കത്തില്ല. കാരണം അവർ ഈശോയുടെ തിരിശരീരം തിരക്തോ ഭക്ഷിക്കുന്നവന്. നിന്റെ ബന്ധനം ബന്ധങ്ങളുടെ തകർച്ചയാണ്. നിന്റെ ബന്ധത്തിൽപ്പെട്ടവരെ നീ അകറ്റി നിർത്തുമ്പോൾ നിനക്ക് ബന്ധനം തുടങ്ങിക്കഴിഞ്ഞു. ഉറപ്പുള്ള ഒരു ഹല്ലേലൂയ പറഞ്ഞു സ്തുതിച്ചേ.
ഹല്ലേലൂയ.
ഈ കുരിശിന്റെ 4 പ്രത്യേകതകൾ ഒന്ന് മനസ്സിലാക്കണേ നിങ്ങളെ. പെട്ടെന്ന് സമയമില്ല നമുക്ക്, ആകെപ്പാടെ സമയം പറഞ്ഞു. ഞാൻ വിചാരിച്ചു 2 മണിക്കൂർ കിട്ടുമെന്ന് വിചാരിച്ചു, സമയമില്ലാത്തതുകൊണ്ട്. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിക്കുക, അമ്മശി എല്ലാവരും ഇങ്ങോട്ട് നോക്കി, അടുത്തിരിക്കുന്നവരാരെങ്കിലും ഉറങ്ങുന്നുണ്ടോ എന്ന് നോക്കിക്ക്. ഉറങ്ങുന്നില്ല. ഈ കുരിശ് കിടക്കുന്ന കർത്താവിന് 4 പ്രത്യേകതകളുണ്ട്. എന്താണ് ഈ കുരിശ് കിടക്കുന്ന കർത്താവിന് എത്ര പ്രത്യേകതകളുണ്ട്? ആർക്കെങ്കിലും അറിയാവോ? ഞാൻ ഈ അറിയാമോ ചോദിക്കുന്നത്, ഫ്രാൻസിസ് പാപ്പ പറയുന്നുണ്ട് പരസ്പര സംവാദത്തോടുകൂടി ഇപ്രാവശ്യം വചനം പറയട്ടെ. ആളുകള് നിങ്ങളെ അറിയണം, നിങ്ങൾ അവരുടെ ഒരു ഭാഗമായി തീരണം. അല്ലാതെ കുത്തിയിരുന്ന് വചനം പറഞ്ഞു പോകുന്ന കാലഘട്ടം കഴിഞ്ഞു. പ്രിയേ, ഹല്ലേലൂയ. ഈ ചോദ്യങ്ങൾ ചോദിച്ചെങ്കിൽ മാത്രം നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് അറിയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ കുരിശ് കിടക്കുന്ന കർത്താവിന് 4 പ്രത്യേകതയാണ്. അറിയത്തില്ല. ഹെബ്രായർ 7:26 മറക്കരുത്. ഹെബ്രായർ 7:26 എന്താണ് കുരിശ് കിടക്കുന്ന കർത്താവിന്റെ 1-ാമത്തെ
പരിശുദ്ധൻ?
എന്താണ്
പരിശുദ്ധൻ?
ഉറക്കെ പറഞ്ഞു. അപ്പൊ കുരിശ് കിടക്കുന്ന കർത്താവ് ആരാ? ഈശോ പരിശുദ്ധനാണെന്ന് ആരാ പറഞ്ഞത്? സ്വർഗം പറഞ്ഞു, ഭൂമി പറഞ്ഞു, പിന്നെ സാത്താനും പറഞ്ഞു. ബൈബിളിൽ സാത്താൻ പറഞ്ഞു.
ലൂക്കാ 4:34 എന്താ വചനം പറയുന്നത്?
അശുദ്ധാത്മാവ് ബാധിച്ച
ഒരുവനോടുണ്ടായിരുന്നു,
അവൻ ഉറക്കെ നിലവിളിച്ചു പറഞ്ഞു,
അവർ ഉറക്കെ നിലവിളിച്ചു പറഞ്ഞു,
നസറേനാ യേശുവേ,
നസറേനാ യേശുവേ,
എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു,
നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു,
ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്?
പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ കലർപ്പില്ലാത്തവൻ. ഈ കലർപ്പില്ലാത്തവന്റെ കുരിശ് കാണുമ്പോൾ സാത്താൻ ഞെട്ടിവിറയ്ക്കും. അതുകൊണ്ടാണ് വിശുദ്ധ ഫലസ്തീനായോട് ഇതാ കർത്താവ് സംസാരിക്കുമ്പോൾ ഫലസ്തീനായോട് പറയുകയാണ്, യേശുവേ എന്ന് നീ വിളിക്കുമ്പോൾ സാത്താൻ ഞെട്ടി വിറച്ച് പാതാളത്തിൽ ചെന്ന്
വീഴും. ഉയർത്തി ഹല്ലേലൂയ.
ഇന്ന് പലരും സാത്താനെ പേടിച്ച് നടക്കുക. ഇന്ന് സാത്താൻ ഒന്നാം സ്ഥാനം കൊടുക്കുന്ന കുറെ വചനപ്രഘോഷകരുണ്ട്.
സാത്താനാണ് ബന്ധനമാണ്, അവിടെ ബന്ധനം, ഇവിടെ ബന്ധനം, അങ്ങോട്ട് പോയ ബന്ധനം, തിരിഞ്ഞിരുന്ന ബന്ധനം. ഈ ബന്ധനം ബന്ധങ്ങളുടെ തകർച്ചയാണ്. ബന്ധനം എന്താണ്? സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ മാറിപ്പോയത് കൊണ്ട് സാത്താൻ വന്ന് കയറി. അല്ലാതെ ഒരു കൂടോത്രമോ ഒരു മന്ത്രവാദമോ ഒരു ക്രിസ്ത്യാനിക്ക് കാരണം ഈശോയുടെ കുരിശ്, അവ പരിശുദ്ധനും അടുത്ത വനം പറയുകയാണ് ദോഷരഹിതൻ. ഉറക്കെ പറഞ്ഞേ. അപ്പൊ ക്രിസ്ത്യാനിക്ക് എന്തില്ല?
ദോഷമില്ല.
അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, ഒരു ദോഷമില്ലെന്ന് പറഞ്ഞു. ഈ ചെങ്ങന്നൂര് ഞങ്ങൾ ധ്യാനിപ്പിക്കാൻ ചെന്നു, കുറിച്ചുമുട്ടുന്ന സ്ഥലം. എവിടെയോ ഒരു ധ്യാനഗുരുവിനെ കണ്ടേറ്റ് ചെന്നപ്പോഴെ ആ ധ്യാനഗുരു പറഞ്ഞു, നിങ്ങളുടെ കക്കൂസും കുളിമുറിയും നിൽക്കുന്നത് കന്യാകോണം, അങ്ങനെ ഒരു കോണുണ്ടോ? ആ അങ്ങനെ ഒരു കോണ് ഇരിക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ ഭർത്താവ് ആക്സിഡന്റിൽ മരിച്ചത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇത് മൂടോടുകൂടി അവിടെ നിന്ന് ഇളക്കി പറഞ്ഞു,
ഹല്ലേലൂയ,
ഇതെടുത്ത് കളയണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ കക്കൂസും കുളിമുറി എടുത്തു കഴിഞ്ഞു. അവിടെ ധ്യാനം നടത്തിക്കാൻ ഞങ്ങൾ പ്രതീക്ഷിച്ച അവിടെ ബാത്റൂം ചോദിച്ചോ പറഞ്ഞു, ബാത്റൂം പൊളിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു. ഇനി നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, ആ പറഞ്ഞ ആളിനോട് ജാനുവരിനോട് മേടിച്ചോണ്ട് വരാം പൈസ. പ്രിയ, മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ദൈവം സൃഷ്ടിച്ചിട്ടെല്ലാം വളരെ നന്നായിരിക്കുന്നു. പരിശുദ്ധ സഭയില് ചീത്തയായ ഒരു സ്ഥലമുണ്ടെങ്കിൽ അവിടെ വൈദികരുണ്ട്, അഭിചരിച്ചാ മതി, അത് ആനാവളം ധരിച്ചാ മതി, അല്ലെങ്കിൽ പരിശുദ്ധ ജപമായ അർപ്പിച്ചാ മതി. അപ്പൊ തന്നെ സംഗതി പരിശുദ്ധ ജപമാല തുടങ്ങുമ്പോ തന്നെ സാത്താൻ കെട്ടി വിളക്കും. ബാത്തിലോപ്പിക്കുക പറയുന്ന സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കും. ആരാ സർവശക്തനായ ദൈവം? 3 മണിക്കൂർ ധ്യാനിക്കേണ്ട വിഷയമാണ്. സർവശക്തനായ ഉണ്ടാകട്ടെ 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 എന്ന് പറഞ്ഞപ്പോൾ സകലതും ഉണ്ടാക്കിയവനായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരു വാക്കാൽ എല്ലാം ഉണ്ടാക്കിയവൻ ഈ ദൈവത്തിൽ ഞാൻ അസാധ്യമായി. എന്താണ് വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ എന്താ പറയുന്നത്? മംഗളവാർത്ത നടന്നു കഴിഞ്ഞു. എന്താ മംഗളവാർത്ത? 2017 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ അമ്മയിൽ നടന്ന സംഭവം മാത്രമല്ല, ദൈവത്തിന് അസാധ്യമായി എന്റെ ജീവിതത്തിൽ ഒന്നുമില്ലെന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ മംഗളവാർത്ത നടന്നു കഴിഞ്ഞു. കരമുയർത്തി 3 ഹല്ലേലൂയ പറഞ്ഞു. അപ്പൊ ഇവിടെ പറയാ, പരിശുദ്ധൻ ആരാണ്? ദോഷരഹിതൻ. അപ്പോൾ ക്രിസ്ത്യാനിക്ക് എന്തില്ല? അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, ഒരു ദോഷവും താങ്കൾ കേൾക്കത്തില്ല. കാര്യം എന്നാ? ഈശോയിൽ വിശ്വസിക്കുന്ന, കുരിശിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് ദോഷമില്ല. ഇനി ചിലവരിങ്ങനെ കുരിശെടുത്തോണ്ട് ഇങ്ങനെ വിറപ്പിച്ച് കാണിക്കുക. അപ്പൊ പറയാ, ഇവിടെ ഗണപതി കിടപ്പുണ്ട്, ഇവിടെ ശിവൻ കിടപ്പുണ്ട്, ഇവിടെ ഇത് കിടപ്പുണ്ട്, എന്നിട്ട് ബുൾഡോസർ കൊണ്ടുവന്ന് പിഴിക്കുക. പ്രിയ സഹോദരങ്ങളെ, ഇത് ക്രൈസ്തവ ജീവിതത്തിന് വിരുദ്ധമാണ്. അപ്പൊ പരിശുദ്ധനും ദോഷരഹിതനും. ഇനി അടുത്ത കാര്യം
പറയുക,
ഈശോ നിഷ്കളങ്കനാണെന്ന് ആരാച്ചാ പറഞ്ഞത്? ഈശോ നിഷ്കളങ്ക, ഇങ്ങോട്ട് നോക്കി, ഈശോ നിഷ്കളങ്കനാണെന്ന് ആരാ പറഞ്ഞത്? ഈശോ നിഷ്കളങ്കനാണെന്ന് ആരാ പറഞ്ഞത്? ബൈബിൾ വായിക്കുക, വായിക്കാറുണ്ടോ? ഈശോ നിഷ്കളങ്കനാണെന്ന് ആരാ പറഞ്ഞത്? അല്ല, ഈശോ നിഷ്കളങ്കനാണെന്ന് പറഞ്ഞത് യൂദാസാണ്. ഇതാ ആ 30 വെള്ളിക്കാശ് അവരുടെ കൊടുത്തിട്ട് പറയാണ്. 4:27 എന്താ വചനം പറയുന്നത്? നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്ത്
ഞാൻ
പാപം ചെയ്തിരിക്കുന്നു. ഈശോ നിഷ്കളങ്കനാണെന്ന് ആരാ പറഞ്ഞത്? അപ്പോൾ പരിശുദ്ധനും ദോഷരഹിതനും. ഈ നിഷ്കളങ്ക രക്തത്തിന്റെ ശക്തി, ജൂലൈ മാസം 1-ാം തീയതി തിരുരക്തത്തിന്റെ മാസം, ജൂലൈ 1 തിരുരക്ത തിരുനാളായിട്ട് ആഗോള സഭ ആഘോഷിക്കുക. എന്താണ് തിരുരക്ത തിരുനാളാണ് ജൂലൈ? എന്താണ് തിരുരക്തത്തിന്റെ ശക്തി? തിരുരക്തം സുഖപ്പെടുത്തുന്ന രക്തമാണ്. പറഞ്ഞു. 2, പാപരോഗ ശാപ പൂർവ പാപ ബന്ധനങ്ങൾ, ബന്ധങ്ങൾ പൂർവ്വഭാവങ്ങൾ എന്ന് പറഞ്ഞ് കടന്ന് കരയണ്ട, അതുപോലും തകർക്കുന്ന രക്തമാണ് ഈശോയുടെ രക്തം. ഹല്ലേലൂയ. ഈശോയുടെ രക്തത്തിന്റെ ശക്തി എന്നാ? അത് സഭയ്ക്ക് പോലും വിവരിക്കാൻ സാധിക്കാത്ത ശക്തിയാണ്. ഈശോയുടെ തിരുരക്തവും തിരുശരീരവും ഭക്ഷിക്കുന്നവരാണ് ഓരോ കത്തോലിക്കരും. ഇവനെ കൂടോത്ര മന്ത്രവാദം വെക്കൂ, പിന്നെന്തിനാ കൂടോത്ര മന്ത്രവാദം വെക്കൂന്ന് പറയും. ഞാൻ പറയുന്നുണ്ട്, ഇവിടെ പലരും എന്റെ അടുത്ത് വരുമ്പോൾ ധ്യാനം കൂടിയിട്ട് പറയുകയാണ്, കൈവശമുണ്ട്, അതുണ്ട്, സ്ഥലം മോശമാണ്, മറ്റേ മോശമാണ്, വീട് നിൽക്കുന്നവരുടെ മോശമാണ്, ഇങ്ങനെ അന്ധവിശ്വാസങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സമൂഹമുണ്ട്.
ഇപ്പോഴും മുസ്ലിമിന്റെ ഘട്ടം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരുണ്ട്, എന്റെ അടുത്ത് വന്നിട്ടുണ്ട്. പ്രിയ സാധനങ്ങളെ ശ്രദ്ധിക്കുക, ഈശോയുടെ തിരുരക്തം, ഈശോയുടെ തിരുരക്തം എന്താണ്? നിങ്ങളൊരു വചനം എഴുതിയിടണം. എഫേസോസ് 1:7 അവിടുത്തെ കൃപയുടെ സമർത്ഥിക്കൊത്ത് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. എല്ലാവരും നീറ്റ് പറഞ്ഞു, അവിടുത്തെ
കൃപയുടെ
സമർത്ഥിക്കൊത്ത്
ക്രിസ്തുവിൽ
പാപമോചനം അവന്റെ രക്തം വഴി
എനിക്കും എന്റെ കുടുംബത്തിനും
രക്ഷയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ഇപ്പൊ മാറാൻ പോവുക. കാരണം ഉയർത്തുന്നു ശ്രദ്ധിച്ചേ,
ഹല്ലേലൂയ 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 ഇരു കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് അതിനെ തുറന്ന് ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ.
വചനത്തിന്റെ യോഗ്യതയാൽ ഈശോയുടെ തിരുരക്തത്താൽ നിങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാ കെട്ടുകളും ഇപ്പൊ മാറാൻ പോവാ. എന്തെങ്കിലും കെട്ടപ്പാടുകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ ഇപ്പൊ മാറാൻ പോവാ. പ്രിയ സഹോദരങ്ങളെ, ഞാൻ കോഴിക്കോട് തിരുരക്തത്തിന്റെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. 3 മണിക്കൂർ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിന്റെ ഇടയില് വെളിപാട് 12:11 വചനം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഒരു പിറ്റേ ദിവസത്തെ സാക്ഷ്യം പറയുകയാണ്. പിറ്റേ ദിവസം വന്ന് സാക്ഷി പറയാണ്, ബ്രദറെ, ഞങ്ങളുടെ കുടുംബത്തിൽ വർഷങ്ങളായിട്ട് നിലവറയ്ക്കുള്ളിൽ കിടന്ന 4 രാജവെമ്പാല അതിനകത്ത് നിന്ന് ഇറങ്ങി ചാടിപ്പോയി. 2 എണ്ണത്തിനെ ആളുകൾ തല്ലിക്കും. ഇവിടെ വചനം പറയുന്ന ആ സമയത്ത് മൂത്ത മകനെ പതിയിൽ നിന്ന് കൊന്ന ആ പാമ്പിനെ ഈ വചനത്തിന്റെ ശക്തിയാൽ ഇറങ്ങിപ്പോയി. അതാണ് വചനം. എന്താണ് വചനം? എന്താ വചനം? ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത എന്താ? 9:6 മറക്കരുത്. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, 9:6 മറക്കരുത്. അറിയാമോ ആർക്കെങ്കിലും 9:6 അറിയാവോ? ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ലേ.
ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല.
അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, ദൈവത്തിന്റെ വചനം ഒരിക്കലും
പരാജയപ്പെട്ടിട്ടില്ല. യേശു ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല.
ദൈവത്തിന്റെ വചനം നോട്ടടക്കിയ പരാജയപ്പെടും, സമ്പദ്ഘടന പരാജയപ്പെടും, ഇസങ്ങൾ പരാജയപ്പെടും, മനുഷ്യന്റെ പദ്ധതികൾ പരാജയപ്പെടും. പക്ഷേ തമ്പുരാന്റെ വചനം മാത്രം
ആമേൻ.
ദൈവത്തിന്റെ വചനം പരാജയപ്പെട്ടായിരുന്നെങ്കിൽ AD-BC ഇല്ല, കത്തോലിക്ക സഭയില്ല, MCBS എന്ന് പറയുന്ന ഒരു സന്യാസി സമൂഹമില്ല, ഒന്നുമില്ല. ദൈവത്തിന്റെ വചനം ഒരിക്കലും
പരാജയപ്പെടാത്തവന്റെ
മുമ്പിലാ നമ്മൾ ഇരിക്കുന്നത്. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈക്ക് പിടിച്ചോണ്ട് പറ പരാജയപ്പെടാത്ത ദൈവത്തിന്റെ മുമ്പിലാ,
ദൈവത്തിന്റെ മുമ്പിലാണ്
ഞാൻ ഇരിക്കുന്നത്. ഈ ബോധ്യം ഉണ്ടാകണം.
ഈ ബോധ്യം ഉണ്ടാകണം പ്രിയരെ. അതുകൊണ്ട് പരാജയപ്പെടാത്ത വചനം ഇപ്പൊ പറയാൻ പോവാ.
അപ്പോഴേ ഞാൻ പറയുമ്പോ വലതുകാൽ ഇങ്ങനെ ഉയർത്തണം. സാത്താന്റെ മേലെന്ന് പറയുമ്പോൾ വലതുകാൽ എത്രത്തോളം ഉയർത്താമോ ഒറ്റ ചവിട്ടിയോളൂ. അപ്പൊ നിങ്ങളുടെ ഭവനത്തിലെ സാത്താന്മാരെല്ലാം ചാടി പോവാൻ പോകും. എഴുതേക്കാം. ഇപ്പൊ വെളിപാട് 12:11 പ്രിൻസിപ്പൽ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. അവരാകട്ടെ എന്നുള്ളിടത്ത് ഞങ്ങളാകട്ടെ എന്ന് പറഞ്ഞ് ആണ് വചനം പറയുന്നത്. വെളിപാട് 12:11 പറയട്ടെ. അപ്പൊ ബ്രദർ പറയും. അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ മതി. ഏറ്റു പറഞ്ഞാൽ മതി.
ഞങ്ങളാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും സാത്താന്റെ മേൽ.
സാത്താന്റെ മേൽന്ന് പറയുമ്പോ തന്നെ കാല് പൊക്കിയിരിക്കണം. ഞങ്ങളാകട്ടെ
സ്ഥലമുയർത്തി ശബ്ദമുയർത്തി എല്ലാ മക്കളും ഏറ്റുപറഞ്ഞു കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ അടച്ച് പൂർണ്ണ വിശ്വാസത്തോടെ പരാജയപ്പെടാത്തവന്റെ മുമ്പിൽ അസ്തമിക്കാത്ത തീരാത്ത ദിവ്യവചനത്തിന് മുമ്പിൽ ഇരുതല വാളായ ദിവ്യവചനത്തിന് മുമ്പിൽ പാറയെ തകർക്കുന്ന കൂടമാകുന്ന വചനത്തിന് മുമ്പിൽ ആർക്കും വിലങ്ങ് വെക്കാൻ പറ്റാത്ത വചനത്തിന് മുമ്പിൽ ഇരു കാര്യങ്ങളും ഉയർത്തിപ്പിടിച്ച് പരിപൂർണ വിശ്വാസത്തോടെ ആത്മശരീരങ്ങളെ വിട്ടുകൊടുത്ത് നിങ്ങളെ ജീവിതത്തിൽ വ്യക്തി ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ തലമുറകളൊക്കെ നിങ്ങളെ നിങ്ങളുടെ കണ്ണുനീരിന് കാരണമായത് നിങ്ങളുടെ അസ്വസ്ഥതയ്ക്ക് കാരണമായത് നിങ്ങളുടെ നൊമ്പലത്തിന് കാരണമായത് ജീവനുള്ളതോ ജീവനില്ലാത്തതോ എല്ലാം ഇപ്പോൾ കാഴ്ചവെച്ച് ആത്മശരീരങ്ങളെ വിട്ടുകൊടുത്ത് ആ വെളിപാട് 12 വചനത്തിന്റെ അനന്തകോടി യോഗ്യതയായ പൂർണ്ണ വിശ്വാസത്തോടെ ഈ വചനം ഇപ്പോൾ എല്ലാ മക്കളും ഏറ്റു പറയണം. ഞങ്ങളാകട്ടെ
നല്ല ചവിട്ടിയാവും
ശക്തിയാവും.
ഒറ്റ ചവിട്ടെന്ന് പറഞ്ഞാൽ അത് ചവിട്ടായിരിക്കും. ഉണ്ടക്കായ പള്ളിയിൽ വെച്ച് ഒറ്റ ചവിട്ടി ചവിട്ടി അമ്മച്ചയുടെ ആ മുട്ടിന്റെ തേയ്മാനം ആ നിമിഷം മാറുകയും കൂടി ചെയ്യും. അമ്മച്ചി കാലി പൊക്കാത്ത അമ്മച്ചി കാലി പൊക്കി ഒന്ന് ചവിട്ടിയതാണ് മുട്ടിന്റെ തേയ്മാനം മാറി സാധാരണ പോയി. ഹല്ലേലൂയ. അപ്പോഴൊന്ന് പറയാൻ പോവാ. ഒന്നുകൂടെ പറഞ്ഞേ.
ഞങ്ങളാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും സാത്താന്റെ വിജയം നേടി വിജയം നേടി വിജയം നേടി തിരുരക്തത്താൽ വിജയം നേടി തിരുരക്തത്താൽ വിജയം നേടി തിരുരക്തമേ തിരുരക്തമേ കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിന്റേത് പോലുള്ള അമൂല്യ തിരി രക്തമേ ഞങ്ങളെ വീണ്ടെടുത്ത രക്തമേ ഞങ്ങളെ
സംബന്ധിച്ചിട്ടുള്ള അപകടങ്ങൾ നേരിടുന്ന ആറ് പേരുടെ വാഹനത്തിൽ നിന്നുള്ള അപകടം കർത്താവ് സംരക്ഷണ കോട്ട കെട്ടുന്നു. ഏഴ് ഭവനങ്ങളിലെ പൈശാചിക ബന്ധനങ്ങൾ കർത്താവ് എടുത്തു മാറ്റുന്നു. ഈശ്വരേ നന്ദി, ഈശ്വരേ ആരാധന. ശാന്തമായിട്ടിരിക്കാം. അപ്പൊ പ്രിയ സ്വരങ്ങളെ, ഈശ്വര കുരിശിലെ കർത്താവിന്റെ നാല് പ്രത്യേകതകളാണ്. ഒന്ന്, അവൻ പരിശുദ്ധനാണ്. പറഞ്ഞേ. രണ്ട്, ദോഷരഹിതനാണ്. മൂന്ന്, നിഷ്കളങ്കനാണ്. നാല്, പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനാണ്. പാപികളിൽ നിന്ന്. അപ്പൊ ഈ കുരിശിലാണ് നാം വിശ്വസിക്കുന്നത്.
ഹല്ലേലൂയ.
അപ്പൊ ഞാൻ പറഞ്ഞത്, ആത്മീയ മനുഷ്യർക്ക് മാത്രമേ ഇതിനെ കുറിച്ച് ബോധ്യമുണ്ടാവുകയുള്ളൂ. ആത്മീയ മനുഷ്യനായിത്തീരുക, ആത്മീയ മനുഷ്യനായിത്തീരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ടാണ് ലൗകിക മനുഷ്യൻ ഇതൊന്നും മനസ്സിലാവുന്നത്. ലൗകിക മനുഷ്യൻ ഇപ്പോഴും കൂടുതലും മന്ത്രവാദവും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. എന്റെ ഭവനത്തിൽ അതാണ്, അവിടെ തകർച്ചയാണ്, ഇവിടെ തകർച്ചയാണ്, ഇങ്ങനെ നടക്കുന്നവനാണ് ലൗകിക മനുഷ്യന്. ഒന്നിലും ഒരു സ്ഥിരതയില്ല. അതുകൊണ്ടാണ് ലൗകിക മനുഷ്യൻ ആരാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ അന്ത്യ അപ്പൊ പ്രാരംഭയുഗം, അന്ത്യയുഗം, അന്ത്യയുഗം. അതുകൊണ്ടാണ് അവസാന നാളുകൾ എന്ന് പറയുന്നത്. ലൗകിക മനുഷ്യൻ അവസാന നാളുകളിൽ ഉണ്ടാകുമെന്ന് വചനം പറയുക. എവിടെ പറയുന്നത്? 2 തിമോത്തിയോസ് 3:1-12 വരെയുള്ള തിരുവചനം വായിക്കുമ്പോൾ അവിടെ ലൗകിക മനുഷ്യന്റെ പ്രത്യേകതകളാണ് മനസ്സിലാക്കുന്നത്. ഒരു കാര്യം ഇങ്ങനെ തുടങ്ങുന്ന വചനം,
ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. അവസാന നാളുകൾ ക്ലേശപൂർണമായ സമയങ്ങൾ വരും.
എന്താ ക്ലേശപൂർണമായ സമയം? ആകാശം നിനക്ക് ഇരുമ്പ് പോലെയും ഭൂമി നിനക്ക് പിച്ചള പോലെയും ആകുന്ന കാലഘട്ടം ആണോ? ഇവിടെ ഇരിക്കാൻ ഒക്കുന്നുണ്ടോ ഫാനില്ലെങ്കില്? അപ്പൊ പ്രിയ സ്വരണ, അതൊക്കെ നമുക്ക് പോട്ട്, ഇവിടെ വിട്ട് വരാം. നമുക്ക് അവസാന കാലത്ത് ഇപ്രകാരം സംഭവിക്കും. എന്ത് സംഭവിക്കും? ക്ലേശപൂർണമായ സമയം വരും.
അപ്പോൾ
സ്വാർത്ഥതയില്ലാത്തവരൊന്ന് കൈവോക്കിക്ക്. സ്വാർത്ഥതയില്ലാത്തവർ എന്താ കൈവോക്കാത്തത്? വളരെ ചായ മാത്രം കഴിയും. അപ്പൊ സ്വാർത്ഥ സ്നേഹികളും
ധനമോഹികൾ
എന്താണ്? എപ്പോഴും പണത്തെ കുറിച്ചാണ് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്. പണം. സമ്പത്തിന്റെ സുവിശേഷം, ഫ്രാൻസിസ് മാർപാപ്പ പറയുന്നുണ്ട്, സമ്പത്തിന്റെ സുവിശേഷം പരിശുദ്ധ സഭയുടെ സുവിശേഷം. സമ്പത്തിന്റെ സുവിശേഷം ഇന്ന് പലർക്കും. സമ്പത്ത് 100 പേരെ ഉള്ളെങ്കിലും 6 കോടി രൂപയുടെ പണി ഉണ്ടാകും. ഇത് ഞാൻ ദൂർത്തന്ന ഫ്രാൻസിസ് മാർപാപ്പ പറയുന്നു. ദൂർത്ത് അപ്പൊ പ്രിയ സ്ഥലങ്ങളെ, അവസാന കാലത്ത് ധനമോഹം ഉണ്ടോ? ധനമോഹം ഒരു ബന്ധനമാണ്. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, ധനമോഹം ഒരു ബന്ധനമാണ്. ഈ ധനമോഹം ഉണ്ടോ എന്ന് എങ്ങനെയാ പറയുന്നത്? എപ്പോ സംസാരിച്ചാലും പണത്തിനെ കുറിച്ചും വസ്തുവിനെ കുറിച്ചും പറയുന്ന ഒരു സ്വഭാവം നിന്നിലുണ്ടെങ്കിൽ നിനക്ക് എന്തോ ധനമോഹം. ചെയ്ത വളം വിളിച്ചു പറയുന്നെങ്കിൽ നിനക്ക് എന്തുണ്ട്? ധനമോഹം. ഞാനൊരു സംഭവം പറയാം. ഒരു ഭാര്യയും ഭർത്താവും ഹോസ്പിറ്റലിലേക്ക് പോകും. ഭർത്താവിനെ പ്രഷർ കാണിക്കാനാണ്. അച്ചായന്റെ അത്രയൊക്കെ പ്രായം കാണുമെന്ന് തോന്നും. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഡോക്ടറെ ഒ പി ടിക്കറ്റ് എടുത്തു. ഡോക്ടറെ കാണുന്നതിന് മുമ്പ് ഭർത്താവിന്റെ പ്രഷർ കൂടി, ഭർത്താവിന് ബോധക്കേടായി, അവിടെ അഡ്മിറ്റായി. ബോധമില്ലാതെ കിടക്കുന്ന ഈ ദേഹത്തെ കാണാൻ നോക്കാനായിട്ട് ഡോക്ടറെ ചെന്നപ്പോൾ ഇയാൾ ബോധമില്ലാതെ ഇങ്ങനെ പറയുക, 5000 5000 5000. ഭാര്യയെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവിന് ബോധമില്ല 5000 5000 എന്ന് പറയുന്നത്? എന്റെ ഡോക്ടർ സാറേ, 23 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പ്രസവത്തിന് മുടക്കിയ പൈസയാണ്. അപ്പൊ ധനമോഹം നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത പണം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും, ഞാൻ അത് ചെയ്തില്ലേ, ഞാൻ ഇത് ചെയ്തില്ലേ, എനിക്കൊരു കഷ്ടത വന്നപ്പോ നിങ്ങൾ സഹായിച്ചോ. ഇത് ധനമോഹം. ഹല്ലേലൂയ. അപ്പൊ ധനമോഹം, ധനമോഹികളും
അഹങ്കാരികളും.
അഹങ്കാരത്തിന്റെ 14 ലക്ഷണമുണ്ട്. അതിൽ അഹങ്കാരത്തിന്റെ ആദ്യത്തെ ലക്ഷണം അവിശ്വാസമാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം വളരെ ശക്തമായി പറയുന്നത്, നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുകൂടരുത്. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, അവിശ്വാസികളുമായി കൂട്ടുകൂടരുത്. ഒരു ക്രിസ്ത്യാനി അവിശ്വാസികളുമായി ഇന്ന് ക്രിസ്ത്യാനികൾ അവിശ്വാസികളുമായിട്ടേ കൂട്ടുള്ളൂ. അതിന്റെ ഗതികേടായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നു.
ഹല്ലേലൂയ.
രണ്ട് കൊരിന്ത്യർ 6:14 പറയുകയാണ്,
അവിശ്വാസികളുമായി
നിങ്ങൾ അവിശ്വാസികളുമായി
കൂട്ടുചേരരുത്.
കൂട്ടുചേരരുത്.
നീതിയും അനീതിയും
നീതിയും അനീതിയും തമ്മിൽ
എന്ത് പങ്കാളിത്തമാണ്?
എന്ത് പങ്കാളിത്തമാണുള്ളത്?
ആകാശത്തിന് അന്ധകാരമായി കൂട്ടുകെട്ടാണുള്ളത്. ക്രിസ്തുവിന് ബലിയാലുമായി എന്ത് യോജിപ്പാണുള്ളത്?
ബലിയാൽ എന്ന് പറഞ്ഞാൽ സാത്താന്റെ ഒരു പേരാ ബലിയാൽ.
എന്ത് യോജിപ്പാണ്?
ഈശോയ്ക്കും സാത്താനും തമ്മിൽ യോജിപ്പുണ്ട്. അതുകൊണ്ട് അവിശ്വാസിക്ക്
അവിശ്വാസിയുമായി എന്താണ് പൊതുവിലുള്ളത്?
അതുകൊണ്ട് അവിശ്വാസം ഏറ്റവും വലിയ പാപം.
അപ്പോൾ അവിശ്വാസികൾ, ഇന്ന് മക്കൾ അവിശ്വാസികളാ. പ്ലസ് ടുവിന് കഴിഞ്ഞിട്ട് ഞാൻ സെമിനാരി പോകുമ്പോ ഇപ്പൊ എംകോം സെക്കൻഡ് ഇയർ പഠിക്കുക, മാർവാനി സ്കൂളിൽ പഠിക്കുക, 4 അച്ഛന്മാരുടെ സഹോദരന്റെ മകനാണ്. അവൻ പറഞ്ഞു, ദൈവമൊന്നുമില്ല ബ്രദറെ. ഇപ്പോൾ അവൻ ബുദ്ധി അവിശ്വാസമാണ് പറയുന്നത്. അവൻ ബുദ്ധിജീവി ആയിപ്പോയിരിക്കുക. ജോബിന്റെ പുസ്തകം 21:14 എന്താണ് ജോബിന്റെ പുസ്തകം 21:14 പറയുന്നത്?
അവർ ദൈവത്തോട് പറയുന്നു,
അവർ ദൈവത്തോട് പറയുന്നു,
ഞങ്ങളെ വിട്ടുപോകുക,
ഞങ്ങളെ വിട്ടുപോകുക,
അങ്ങയുടെ മാർഗങ്ങൾ അറിയാൻ,
അങ്ങയുടെ ഈ വഴികൾ അറിയാൻ
ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല,
ആഗ്രഹിക്കുന്നില്ല.
ഞങ്ങൾ സർവശക്തനെ സേവിക്കാം,
ഞങ്ങളെ സർവശക്തനെ സേവിക്കാം.
അവൻ ആരാണ്?
അവൻ ആരാണ്?
അവനോട് പ്രാർത്ഥിക്കുന്നത്
മക്കൾ വരുമെന്ന് മക്കൾക്കൊന്ന് സമയമില്ല. പ്രിയ സഹോദരങ്ങളെ, ഒട്ടുമിക്ക മക്കളും വാട്സപ്പിലും കയറിഞ്ഞ് ഇത് നോക്കിക്കൊണ്ടിരിക്കും.